പോഡ്കാസ്റ്റുകളുടെ ടോപ്പിക്ക് എന്താവണം എന്നുള്ളത് പലപ്പോഴും ആലോചിക്കാറുണ്ട്. വീഡിയോ ചെയ്യുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു, അതിനെയൊക്കെ പോഡ്കാസ്റ്റ് രൂപത്തിലാക്കുന്നു. ഇപ്പോൾ യൂട്യൂബിലും പോഡ്കാസ്റ്റ് ഉണ്ട്, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പോഡ്കാസ്റ്റ് ഉണ്ട്. ആൻഡ് പോഡ്കാസ്റ്റുകളും പല രീതിയിലാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് ചില ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു, ആ ടോപ്പിക്കുകളിലൂടെ ഇൻഡെപ്ത് ആയിട്ട് പോവും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്, ഒരു സെൽഫ് ഇംപ്രൂവ്മെൻ്റ് രീതിയിൽ, പിന്നെ നോട്ട്സ് ടു സെൽഫ് എന്നുള്ള രീതിയിൽ, മെമ്മോർസ് അതായത് ചില ഓർമ്മക്കുറിപ്പുകൾ, അങ്ങനെ പല രീതിയിലും പോഡ്കാസ്റ്റുകൾ എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു ജംഗ്ഷനിലെത്തുന്ന സമയത്ത് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട് നമ്മളെങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അജൈൽ മലയാളി എന്നുള്ള രീതിയിൽ ഞാൻ കരിയർ ഓറിയൻറ്റഡ്, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് വീഡിയോസും പോഡ്കാസ്റ്റുകളും ചെയ്യുന്നുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചാനലുണ്ട്, പിന്നെ പുസ്തകങ്ങളെക്കുറിച്ചുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ആദ്യം തുടങ്ങിയ ചാനലിൽ പഹയൻ മീഡിയ എന്നുള്ള രീതിയിൽ എന്ത് പറയണം എന്നുള്ളത് പലപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ അവശേഷിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് എൻ്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചില വിഷയങ്ങളിലൂടെ ഇനിയുള്ള ആഴ്ചകളിൽ പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം നെഗറ്റിവിറ്റി, നമ്മളെ ചുറ്റുമുള്ള നെഗറ്റിവിറ്റി, അതിപ്പോൾ സാമൂഹ്യ മാധ്യമത്തിലാവാം, അല്ലെങ്കിൽ ജീവിതത്തിലാവാം, ജോലിയിലാവാം, ഇതിലൊക്കെ ധാരാളം നെഗറ്റിവിറ്റി നമ്മളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഈ നെഗറ്റിവിറ്റി ഉള്ള സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഈ നെഗറ്റിവിറ്റീനെ തരണം ചെയ്യുക, അതിനെ അതൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ടൊക്കെ കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ എങ്ങനെ പറ്റുക? കാരണം നമ്മളൊക്കെ ജീവിതത്തിന് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വായിച്ചാലും എന്തൊക്കെ കണ്ടാലും കേട്ടാലും ഒക്കെ തന്നെ നമ്മളുടെ ചുറ്റുമുള്ള നെഗറ്റിവിറ്റി ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മളെ ബാധിക്കും. അത് ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ടായിരിക്കും, സാമൂഹ്യപരമായിട്ടായിരിക്കും, കുടുംബപരമായിട്ടായിരിക്കും, എല്ലാ രീതിയിലുള്ള നെഗറ്റിവിറ്റിയും നമ്മൾ എത്ര തന്നെ സ്ട്രോങ് ആയാലും നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നമ്മളുടെ നെഗറ്റിവിറ്റി ഓവർകം ചെയ്യാമെന്നുള്ള ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഞാൻ അങ്ങനെ ചെക്ക് ചെയ്തു, അതിൽ കൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. അപ്പം ആദ്യത്തേത് മൈൻഡ്ഫുൾനെസ് ആൻഡ് സെൽഫ് അവെയർനെസ് ആണ്. നമ്മളെക്കുറിച്ച് ഇത് കുറച്ച് ക്ലീഷേഡ് ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു മൈൻഡ്ഫുൾനെസ്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക, സെൽഫ് അവെയർനെസ്, നിങ്ങളെ പറ്റിയിട്ടുള്ള ധാരണ ഉണ്ടാവണം. അപ്പം അത് കേൾക്കാൻ വലിയ രസമാണ് അത്, പക്ഷേ ഉൾക്കൊള്ളാനും അത് പ്രാവർത്തികമാക്കാനും അത്ര എളുപ്പമല്ല എന്ന് വിചാരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ മൈൻഡ്ഫുള്ളാണോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്? ഇപ്പോൾ ചിലപ്പം പറയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ മൈൻഡ്ഫുൾ ആവുക. ഇപ്പം സമയം ഇല്ലാത്തതിൻ്റെയും വലിയ തിരക്കാവുന്നതുകൊണ്ടാണ് പലപ്പോഴും മൈൻഡ്ഫുൾ ആവുക, സെൽഫ് അവെയർ ആവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. എന്താണ് സെൽഫ് അവെയർ എന്ന് പറഞ്ഞാൽ? എനിക്ക് എന്നെ പറ്റിയിട്ടുള്ളൊരു ഒരു ഐ ആം അവെയർ ഓഫ് മൈ സെൽഫ്, അതായത് എൻ്റെ പരിമിതികൾ, എൻ്റെ കഴിവുകേടുകൾ, എൻ്റെ കഴിവുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയുമോ, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, എൻ്റെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ എന്നിലുണ്ടാക്കുന്ന മാറ്റം എന്താണ്? ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെ ഈ പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന കമൻറ്റുകൾ എന്നെ അസ്വസ്ഥമാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ വ്യൂസ് കുറയുന്നതും കൂടുന്നതും എന്നെ ഡിഫറൻറ്റ് രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടോ, എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്? അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് എത്തി നോക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അപ്പം എന്നെക്കുറിച്ച് ഞാൻ തന്നെ അവെയറായിരിക്കുക, ഞാൻ തന്നെ ബോധവാനായിരിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് സാധനമാണ്. അത് പലപ്പോഴും ഇപ്പോൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് നിങ്ങളെപ്പറ്റി നിങ്ങൾ ബോധവാനാണോ, എന്തൊക്കെയാണ് നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ ബോധവാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. പക്ഷെ എപ്പോഴും ഞാൻ ബോധവാനാവുന്ന ഒരു സംഭവം ഞാൻ പെർഫെക്റ്റ് അല്ല എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് തെറ്റ് പറ്റാമെന്നുള്ളത്, പിന്നെ എനിക്ക് തെറ്റ് പറ്റിയാലും അത് ആൾക്കാരുടെ മുമ്പിൽ അത് അംഗീകരിച്ച് കൊടുക്കുകയോ അംഗീകരിച്ച് കൊടുക്കാതിരിക്കുകയൊക്കെ എൻ്റെ ഇഷ്ടം. പക്ഷെ എന്നാലും അംഗീകരിച്ച് കൊടുത്തത് കൊണ്ട് ഞാൻ കൂടുതൽ മോശമാവുകയോ ഒന്നുമില്ല. കാരണം ഞാൻ പെർഫെക്റ്റ് അല്ല എന്നുള്ളത് ബാക്കിയുള്ളവർ പറയുന്നത് വഴി തന്നെയാണ് ഞാൻ എന്നെക്കുറിച്ച് അവെയർ ആവുന്നത് എന്നുള്ളതാണ്. അപ്പം അതാണ് ഒരു ടോപ്പിക്. അപ്പം ഞാൻ ഓരോ കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഇതിലിപ്പോൾ ഇത് കേൾക്കുന്ന മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, മതി, മെഡിറ്റേഷൻ നല്ലൊരു കാര്യമെന്നുള്ള ഡോക്ടർമാർ പറയുന്നുണ്ട്, ഇറ്റ് മെനി പീപ്പിൾ സേ, പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടാണ് എന്നും ആൾക്കാർ പറയും. കാരണം അതുകൊണ്ട് ആയിരിക്കാം മതി അത് അങ്ങനെയൊരു അങ്ങനെ ഒരു മെഡിറ്റേറ്റീവ് പ്രാക്ടീസിലേക്ക് കടക്കണമെന്ന് പറയുന്നത്. കാരണം നമ്മളുടെ കറൻറ്റ് ജീവിതത്തിലെ തിരക്കും കാര്യങ്ങളൊക്കെ നമ്മളെ അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന് ഒരു കാര്യത്തിൽ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാണ്ട് എല്ലാം അഴിച്ചു വെച്ച് എല്ലാം നമ്മൾ ഇറക്കി വെച്ച് നമ്മളെ മനസ്സിൽ നിന്ന് ഇറക്കി വെച്ച് നമുക്ക് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ജീവിതത്തിനെ നന്നാക്കും എന്നൊക്കെയുള്ള ഇത്. ഞാനിത് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് ഒരഭിപ്രായം ശരിയും തെറ്റും അഭിപ്രായം എനിക്ക് പറ്റുന്നില്ല എന്നുള്ള മാത്രമേ പറ്റില്ല. എപ്പോഴെങ്കിലുമൊക്കെ പഠിക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട്. മേ ബി ഐ വിൽ ഐ പ്രോബ്ലി ട്രൈ സം ടൈം. പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. ഇംഗ്ലീഷിൽ ഞാൻ എടുത്ത പോയിന്റുകൾ ഞാനൊന്ന് വായിക്കാം. Replace negative thoughts with positive affirmations. Affirmations can help shift your mindset and promote a more optimistic outlook. Affirmation എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുകയാണ്. നമ്മളങ്ങനെ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാക്ട് മലയാളം വാക്ക് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പം അത് ഞാൻ ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ആൻസറൊക്കെ ഇവിടെ ആൾക്കാർ കമൻറ്റ് ചെയ്യും. അതായിക്കോട്ടെ. പക്ഷേ നമുക്ക് നെഗറ്റീവ് ചുറ്റും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ആൾക്കാർ മരിക്കുന്നു, സൂക്കേടുകൾ, നമ്മളെ മോശമായി ചിന്തിക്കുന്ന ആൾക്കാർ, നമുക്ക് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാത്തത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ടുണ്ടാവും. പക്ഷേ എന്താ ഈ നെഗറ്റീവ് സംഭവത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നെഗറ്റീവ് സാധനങ്ങൾ നമ്മൾ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ പോസിറ്റീവ് കാര്യങ്ങൾ, നമ്മളെ ജീവിതത്തിനെ ശരിക്കും നല്ല രീതിയിൽ നയിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകും, നമ്മളതിനെപ്പറ്റി ചർച്ച ചെയ്യാണ്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളിലെ ആ സത്യസന്ധമായിരിക്കണം. ഈ പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കേമനാണ് എന്ന് നാല് പ്രാവശ്യം പറയുന്നതല്ല. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ പോസിറ്റീവ് അഫർമേഷൻ നോക്കുന്ന സമയത്ത് ഇതാ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, കുറച്ചെങ്കിൽ കുറച്ച് ആൾക്കാർ നിങ്ങൾ പറയുന്നതിന് വിലയുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമ്പോഴും ആ കുറച്ച് ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്, ശരിയാണ് എന്നുള്ളത് ആണ് അതിൻ്റെ പോസിറ്റീവ് അഫർമേഷൻ. അയ്യോ കുറേ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ലേ എന്നുള്ളത് നെഗറ്റീവായിട്ടുള്ള സാധനം. പക്ഷേ എപ്പോഴും നമ്മൾ വീണു പോവുക നെഗറ്റീവ് സാധനത്തിൻ്റെ മുകളിൽ. എത്ര പേർക്ക് നമ്മൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നോക്കുന്നതിന് പകരം എത്രയോ പേർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ മനസ്സിനെ കൂടുതൽ നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന, നമ്മളെ ഉലയ്ക്കുന്ന പ്രശ്നം അതാണ്. എന്തുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മളോട് നന്നായിട്ട് പെരുമാറുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെപ്പറ്റി നല്ലത് പറയുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പകരം നമ്മളെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത് നമ്മളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, അവരുടെ കുത്തുവാക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ള ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം ലോകത്തിലെ എല്ലാ ആൾക്കാരും എന്നെ ഇഷ്ടപ്പെടണം എന്നുള്ളൊരു ധാരണ എനിക്കുള്ളതുകൊണ്ടാണോ എന്നുള്ളത് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷേ ആ പോസിറ്റീവ് അഫർമേഷൻസ്, പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നുണ്ട്. ചില സമയത്ത് ഒരു സുഹൃത്തായിരിക്കും, സ്ഥിരം സംസാരിക്കുന്ന ആളൊന്നും ആയിരിക്കില്ല, ഏതെങ്കിലും ഒരു സുഹൃത്ത് വിളിക്കുന്ന സമയത്ത് ഒരു അജണ്ടയും ഇല്ലാത്ത ആ വ്യക്തിയുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു സമാധാനം നമുക്ക് തരും. നമ്മുടെ ജീവിതത്തിൽ 1000 പേര് നമുക്കെതിരെ നിന്നാലും ഒന്ന് രണ്ടാൾക്കാർ നമുക്ക് കൂടെ നിൽക്കാനും നമുക്ക് സംസാരിക്കാനും ഉണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. പോസിറ്റീവ് അഫർമേഷൻസ്, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. അത് കുറച്ചൊരു മോട്ടിവേഷൻ ലൈനാണ് ആ വർത്താനം. കാരണം സ്പെൻഡ് ടൈം വിത്ത് പീപ്പിൾ ഹു അപ്ലിഫ്റ്റ് ആൻഡ് സപ്പോർട്ട് യു. പോസിറ്റീവ് സോഷ്യൽ കണക്ഷൻസ് ക്യാൻ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ ദ ഓവറോൾ മൂഡ്. കുറച്ചൊരു മോട്ടിവേഷണൽ ലൈനുമായി തോന്നുന്നുണ്ട്. ഈ മോട്ടിവേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ വെറുതെ വെറും വാക്കായിട്ട് ഇതിപ്പോൾ വേണമെങ്കിൽ റീലായിട്ട് എനിക്ക് പറയാം, എല്ലാവരും പോസിറ്റിവിറ്റി നിങ്ങൾ നിറയ്ക്കുക, ചുറ്റും പോസിറ്റിവിറ്റി നിറയ്ക്കുക. അപ്പോൾ ആൾക്കാർ പറയുമ്പോൾ ആ കറക്റ്റ്, എങ്ങനെ ഞാൻ ആലോചിക്കുക, എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചുറ്റും പോസിറ്റിവിറ്റി നിറയ്ക്കുക, പറ്റുമോ? എനിക്ക് എൻ്റെ ജീവിതത്തിൽ നെഗറ്റിവിറ്റി എന്നുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടൊരു സംഭവം നടക്കുന്നത്, ഇപ്പോൾ ഒരാൾക്ക് വളരെ അടുത്തുള്ള ഒരാൾ മരിച്ചു വിചാരിക്കുക, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ആക്സിഡൻ്റ് ഒരു നീ പോസിറ്റീവ് സൈഡ് നോക്കുന്നവരുടെ പോയി പണിയാക്കാൻ പറയില്ലേ, അല്ലേ? അപ്പം എല്ലാം നെഗറ്റിവിറ്റിനെ ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പോസിറ്റീവ് ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ചുറ്റും നോക്കുന്ന സമയത്ത് ഒരു പ്രശ്നത്തിൻ്റെ പോസിറ്റീവ് സൈഡ് കാണില്ല, നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സന്തോഷം നൽകാൻ. ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ എനിക്കുണ്ടെങ്കിലും ചില ശരിയായ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ. ആൻഡ് ദാറ്റ് അപ്പോൾ ആൾക്കാർ, ഫോർ എക്സാമ്പിൾ, ഞാൻ സ്ട്രോങ് ആയിട്ട് വിചാരിക്കുന്നൊരു സംഭവം, നമ്മളെ കളിയാക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടാത്ത, നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് തരുന്ന ആൾക്കാരെ നമ്മൾ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആരാണെങ്കിലും അങ്ങനെ നമ്മളെ ജീവിതത്തിൽ നമ്മളെ നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് തരാത്ത, നമ്മളെപ്പോഴും നെഗറ്റിവിറ്റിയിലേക്ക് തള്ളിക്കളയുന്നത്. എന്തെങ്കിലും നമ്മൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ഓ പിന്നെ നിനക്കതൊന്നും നടക്കില്ല എന്നിട്ട് എന്നെ പുച്ഛിക്കുന്ന കളിയാക്കുന്ന ചില പരിചയങ്ങൾ എനിക്കുണ്ട്. സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞു, പരിചയങ്ങൾ എനിക്കുണ്ട്. ആ പരിചയങ്ങൾ ഞാൻ ഒഴിവാക്കുക ചെയ്തിട്ടുള്ളത്. ചില സമയത്ത് ഒഴിവാക്കാതിരിക്കേണ്ടി വരും. പക്ഷേ കാരണം നമ്മളൊരു ഒരു കമ്മ്യൂണിറ്റിയിൽ വർക്ക് ജീവിക്കുന്ന സമയത്ത് ആൾക്കാരെ ഒഴിവാക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ കഴിയുന്നത്ര ഞാൻ അവരെയൊക്കെ ഒഴിവാക്കും, എന്നെ പുച്ഛിക്കുന്ന. അതേമാതിരി തന്നെ ഞാൻ പുച്ഛിക്കുന്ന ആൾക്കാരെ ഉണ്ടായിരിക്കാൻ മതി. ഞാൻ തമാശയാക്കിയിട്ടും കളിയാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ ചില ആൾക്കാരെ എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിലെനിക്ക് വിരോധമൊന്നുമില്ല, ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ളതിനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആൾക്കാരെ നമ്മൾ ചിലപ്പോൾ പക്ഷേ ഗ്രൂപ്പൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ വി ഗെറ്റ് ക്യാരീഡ് അവേ. കുറച്ച് നാലഞ്ച് ആൾക്കാർ കൂടുമ്പോൾ ഒരുത്തനെ ഇടതാക്കുന്ന സമയത്ത് ഓനെ എമ്പളും കളിയാക്കാൻ തുടങ്ങി. അങ്ങനെയൊരു പ്രവണത എനിക്കുള്ളതാണ്. അത് ഞാനൊരു എന്താ പറയുക, അഭിമാനത്തോടു കൂടി പറയല്ല, വളരെ മോശമായിട്ടുള്ളൊരു സ്വഭാവം എനിക്കങ്ങനെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. അത് അതെൻ്റെ ഒരു ചിലപ്പം അതൊക്കെ ആയിരിക്കാം ഈ സെൽഫ് അവെയർനെസ് ആദ്യം പറഞ്ഞത്. നമ്മളുടെ ശരിയായ കാര്യങ്ങൾ മാത്രമല്ല, നമ്മളുടെ ദോഷങ്ങളും കൂടെ നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇനിയും ചില സ്വഭാവങ്ങളും മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്, കുറേ സമയമെടുക്കാൻ മതി. പക്ഷെ അത് അവെയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യമെങ്കിലും ഒരാളെ കളിയായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പിന്നെ ഓ നമ്മൾ കളിയാക്കാനുള്ളത് നമുക്കൊന്ന് മാറി നിൽക്കാം, ലെറ്റസ് ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് എന്നുള്ളൊരു തോന്നൽ. പക്ഷെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരാളെ നെഗറ്റീവ് ആയി കാണുകയാണെങ്കിൽ നമ്മളെ അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ ഒഴിവാക്കും വേണം. നമ്മളുടെ ജീവിതത്തിലുള്ള സാമൂഹ്യ മാധ്യമത്തിലെ ആൾക്കാരെ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ആൾക്കാർ എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ളതുകൊണ്ടാണ്. എന്തിനാണിപ്പോൾ ആൾക്കാർ എന്നെ ബ്ലോക്ക് ചെയ്യുന്നത്? അവർക്ക് എന്നെ മാതിരിയുള്ള ഒരാൾ ഞാൻ പറയുന്നത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെന്നെ ബ്ലോക്ക് ചെയ്യണം. അത് ബ്ലോക്ക് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളുടെ ചുറ്റും നമ്മളെ ദ്രോഹിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നമ്മളെ ജീവിതത്തിൽ നിന്നും കഴിയുന്നത്ര ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതല്ലാണ്ട് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞ നാല് കോട്ടൊക്കെ അവിടെ ഇവിടെ എഴുതി വെച്ചോണ്ടൊന്നും കാര്യം നടക്കും, എനിക്ക് തോന്നുന്നില്ല. മോട്ടിവേഷൻ ആൾക്കാർ പറയാൻ മതി. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, നന്ദി പ്രാക്ടീസ് ചെയ്യുക. അത് ഞാൻ രാവിലെ എണീക്കുമ്പം, കുറച്ച് ദിവസം മുമ്പേ, ചില ദിവസം രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ഡള്ളാവും. അത് ഒരു ആകൊരു ഒരു എന്ത് ഏത് എന്നുള്ളൊരു തോന്നൽ ചില സമയത്തുണ്ടാവും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അത് എൻ്റെ മനസ്സിലിപ്പം ഇപ്പോഴത്തെ ഒരു ഒരു സിറ്റുവേഷൻ, ഒരു വർക്ക് ജോബ് മാർക്കറ്റൊക്കെ വെച്ചിട്ട് എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ജോലി പോയി പിന്നെ ഒരു ജോലി കിട്ടി എന്നുള്ളത് കൊണ്ടൊക്കെ ഞാൻ രാവിലെ എണീക്കും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യും. ഐ എം താങ്ക്ഫുൾ ദാറ്റ് ഐ ഹാവ് എ ജോബ് എന്നുള്ളത്, വളരെ സിമ്പിളായിട്ട്. ഐ എം താങ്ക്ഫുൾ ദാറ്റ് ഐ ഹാവ് എ ജോബ്, എനിക്കൊരു ജോലിയുണ്ട് എന്നതിൽ ഞാൻ വളരെയേറെ നന്ദിയുള്ളവനാണെന്നുള്ളത്. ആരോടും എന്തെന്നില്ല, ഐ എം ജസ്റ്റ് താങ്ക്ഫുൾ ടു ലൈഫ് ദാറ്റ് ഐ ഹാവ് എ ജോബ് എന്നുള്ളത്. അത് ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഓഫീസിൽ പോകാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ തന്നെ ഓഫീസിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നമുക്ക് തന്നെ ഒരിക്കലും നമുക്ക് പിങ് പോയിൻ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങൾ നമ്മളെ അങ്ങനെ ഹെവി ആവുക ചെയ്യുക. മനസ്സും എന്താ പറയുക, ചിന്തിക്കാൻ പറ്റില്ല, എല്ലാ സ്ഥലത്തും ക്ലോഗ്ഡ് ആയിട്ട് കിടക്കുന്ന മാതിരി. അങ്ങനെ ക്ലോഗ്ഡ് ആയി കിടക്കുന്ന സാധനത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡിന് വളരെ ഹെൽപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പം നമ്മൾ ചിലപ്പം നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതായിരിക്കാം മതി. അങ്ങനെ നമുക്ക് എൻ്റെ കേസിൽ ഞാൻ പറയാം, എനിക്ക് അറിഞ്ഞൂടെ നിങ്ങളുടെ കേസിൽ, എനിക്ക് ജനറലൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കേസിൽ എൻ്റെ ജീവിതത്തിന് എനിക്ക് താങ്ക്ഫുൾ ആവാൻ, ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാൻ, വ്യക്തികളോടും ജനറലി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവാനും ധാരാളം സാധന കാര്യങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി വെക്കണം എന്ന് ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ നമുക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക റെഗുലർലി. രാവിലെയാണ് ഞാനത് ചെയ്യുക. അധികം ദിവസം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ജോലി ഉണ്ടല്ലോ എന്നുള്ളതിൻ്റെ ഒരു ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് ഞാൻ പതിവും. പിന്നെ ഹെൽത്ത്, ജോലി, റിലേഷൻഷിപ്പ് എന്നൊക്കെയുള്ള ഇല്ലാത്ത നമുക്കില്ലാത്ത ബുദ്ധിമുട്ടുള്ള കുറേ കാര്യങ്ങൾ വേറെ ഉണ്ടായിരിക്കാൻ പറ്റും. പക്ഷെ അതല്ല നമുക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ലെറ്റ്സ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ വാട്ട് വി ഹാവ് എന്നുള്ളത്. ലിമിറ്റ് എക്സ്പോഷർ ടു നെഗറ്റീവ് ഇൻഫ്ലുവൻസ്. ഇതാ നേരത്തെ പോസിറ്റിവിറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ, ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് നമ്മളെ ജീവിതത്തിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസ്? എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് സാമൂഹ്യ മാധ്യമം ഉപയോഗിക്കുന്നത് ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് എനിക്കെന്നുള്ളത്. കാരണം എനിക്ക് നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ, നെഗറ്റീവ് കമൻറ്റ് എനിക്ക് കിട്ടുമ്പോൾ മാത്രമല്ല ഞാനൊരാൾക്ക് നെഗറ്റീവ് കമൻറ്റ് കൊടുക്കുമ്പോഴും പിറ്റേ ദിവസം അതെനിക്കൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾക്ക് നമുക്ക് അഭിപ്രായം പറയാതിരിക്കാൻ പറ്റൂ. ഇതൊക്കെ ദീസ് ആർ ഓൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇത് പറ്റുമോ പറ്റില്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ വായിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നത് നമ്മളുടെ നമ്മളെ നമുക്കുണ്ടാകുന്ന നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് എന്താണ് എന്ന് മനസ്സിലാക്കുകയും അത് ലിസ്റ്റ് ചെയ്യുകയും അതൊരു നല്ലൊരു കാര്യം എക്സസൈസ് ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. എനിക്ക് സാമൂഹ്യ മാധ്യമം ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്, ഇടയ്ക്ക് വാർത്തകൾ വായിക്കുമ്പോൾ അത് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് തോന്നുന്നുണ്ട്. ഇടയ്ക്ക് ചില സമയത്തൊക്കെ ചില യൂട്യൂബിൽ ഓരോ സംഭവങ്ങൾ വരും, ഇങ്ങനെ ആൾക്കാർ ചില ഇല്ലാത്ത പ്രശ്നങ്ങളെ ഭയങ്കരമായിട്ട് പറയുകയും എപ്പോഴും നെഗറ്റിവിറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഞാനും അങ്ങനെ ചില സമയത്ത് പറയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടാവാൻ മതി കേട്ടോ, ഐ ഡോണ്ട് നോ. പക്ഷെ അതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കുക എന്നുള്ളത്. നമ്മൾ ഏതെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം നമ്മൾ ക്ലിക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതേ സംഭവം തന്നെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിനൊക്കെ ഉണ്ടാകുന്നൊരു സംഭവം, ഇപ്പോൾ ആലോചിച്ച് നോക്കും, ഞാനിപ്പോൾ പറയുന്ന സംഭവം, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ പറയുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ആൾക്കാരിത് കാണുന്നുണ്ടെങ്കിൽ ഗൂഗിൾ എന്നോട് പറയും നിങ്ങൾ ചെയ്യുന്നത് ഉഷാറാണ്, നിങ്ങൾ ഇനിയും ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അത് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു നമ്മളെ സമൂഹത്തിൽ? നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിട്ട് കൂടുതൽ റീച്ച് കിട്ടുന്ന ആൾക്കാർക്ക് ആ നെഗറ്റീവ് കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയാനുള്ള പ്രചോദനം സാമൂഹ്യ മാധ്യമങ്ങൾ കൊടുക്കുന്നതാണ്. സാമൂഹ്യ മാധ്യമവും കൊടുക്കും. ഇപ്പം ഞാൻ ചില വീഡിയോസ് കണ്ടിട്ട് ഞാൻ എനിക്ക് ഭയങ്കര ദേഷ്യം വരും, പക്ഷെ എന്നാലും ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് കാണും അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പം ഹൂ ഈസ് റെസ്പോൺസിബിൾ? ഞാൻ തന്നെയല്ലേ റെസ്പോൺസിബിൾ എൻ്റെ ചുറ്റുമുള്ള നെഗറ്റീവ് ന്യൂസുകൾ എൻ്റെ അടുത്തേക്ക് വലിച്ചു കയറ്റുന്നതിന്? അപ്പം കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാമൂഹ്യ മാധ്യമത്തിൽ സമയം കുറച്ചിട്ട് പോഡ്കാസ്റ്റുകളിൽ, ഇപ്പം ഞാനിത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം തന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ജനറലി ഒരു പോഡ്കാസ്റ്റ് കണ്ടൻറ്റാണ്. പക്ഷേ ഗൂഗിൾ പോഡ്കാസ്റ്റ് നിർത്തലാക്കിയിട്ട് എല്ലാവരും ഇനി യൂട്യൂബ് വഴിയാണ് പോഡ്കാസ്റ്റുകൾ കേൾക്കുക, ഗൂഗിൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആൾക്കാരൊക്കെ. അതുകൊണ്ട് ഐ തോട്ട് ദാറ്റ് ഐ ഹാവ് ടു ഡു എവറിത്തിങ് എസ് എ വീഡിയോ. ഞാൻ സ്വതവേ പോഡ്കാസ്റ്റായിട്ട് ചെയ്യുന്ന കണ്ടൻറ്റ് വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഞാനിതൊക്കെ പോഡ്കാസ്റ്റിൽ മാത്രമേ ചെയ്യുള്ളൂ. കാരണം പോഡ്കാസ്റ്റിൽ നമ്മൾ ക്യാമറ അല്ലാണ്ട് ഈ ചില സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു സുഖമുണ്ട്, അത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. ബട്ട് ദർ ഇസ് നോ അതർ ഓപ്ഷൻ ഫോർ മീ റൈറ്റ് നൗ എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ നമ്മളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ഇൻഫ്ലുവൻസസിൻ്റെ എക്സ്പോഷർ ലിമിറ്റ് ചെയ്യാന്നേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും നമുക്ക് പറ്റില്ല. നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നത് കുറയ്ക്കുക എന്നുള്ളത്. രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ കയറിയിട്ട് ഇൻസ്റ്റാഗ്രാം റീലും യൂട്യൂബ് കണ്ടിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അന്നത്തെ ഉറക്കത്തിനെയും പിറ്റേ ദിവസത്തെയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ചിലപ്പോൾ ഒരു നോവൽ വായിക്കുകയോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണ് കൂടുതൽ ഇതാവുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലും. യു ക്യാൻ ഡു ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ പ്രോബബ്ലി ഗോയിങ് ടു പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് നമ്മളുടെ ഉറക്കവും അത് കഴിഞ്ഞിട്ടുള്ള ഉണർന്നിട്ടുള്ള ജീവിതവും. അടുത്തത് റിയലിസ്റ്റിക് ഗോൾസ് സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് നടക്കാതെ പോകും. അപ്പോൾ ചെറിയ ചെറിയ ഗോളുകൾ, ഇപ്പോൾ ഈ ആഴ്ച എന്താണ് ഞാൻ അച്ചീവ് ചെയ്യാൻ പോകുന്നത്, ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഞാൻ എല്ലാ ദിവസവും കുറച്ച് വായിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ എനിക്കിഷ്ടമുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യും, ഇന്ന ആൾക്കാരെ വിളിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു ഗോള്. നമുക്ക് ഗുണമുള്ള ചില ഗോളുകൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചെറിയ ഗോളുകൾ. ഇനിയിപ്പോൾ വലിയ എന്തെങ്കിലും ആവശ്യമാണ് നമുക്കുള്ളത് വർക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഗോൾസ് എന്താണെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് റിയലിസ്റ്റിക് ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു തോന്നലുണ്ടാവും, എന്ത് ആ ഇത് കുഴപ്പമില്ലല്ലോ, കാര്യം നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, ആ നമ്മൾ ഒരു കാര്യം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് റെഡിയാവുന്നുണ്ട് എന്നുള്ളത്. ദാറ്റ് ഫീൽസ് എ ഗുഡ് തിങ്. അത് അധികം ഗോൾസും സെറ്റ് ചെയ്തിട്ട് റിയലിസ്റ്റിക് അല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ പറയും എന്തൊരു കഷ്ടം, എന്നെ എനിക്ക് തന്നെ ഭയങ്കര ദേഷ്യമാണ്, കാരണം ഞാൻ ഈ ഗോളുകളൊക്കെ വെക്കും പക്ഷെ എന്നിട്ട് ആ ഗോളുകളൊന്നും നടക്കില്ല, എന്തൊരു കഷ്ടമാണെന്നുള്ളത് തോന്നുന്നൊരു സംഭവം. അടുത്തത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചോയ്സസ്. ഇപ്പം രാവിലെ എണീക്കുക, എക്സസൈസ് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നെഗറ്റിവിറ്റി കുറയ്ക്കുന്ന പറയണേ. നമ്മളെ ഭക്ഷണം, നമ്മൾ ഇപ്പോൾ ഒരു നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തന്നെ കുറേ കഴിച്ച്, കഴിഞ്ഞ ദിവസം ഞാൻ ഇതേമാതിരി തന്നെ ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാണ്, ഞാനും ഉഷയും കൂടിയിട്ട് സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞ് നമുക്കൊരു ദോശ കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ദോശ കഴിച്ച് കുറേ കാലമായി, ദോശ അധികം നമ്മൾ കഴിക്കുന്ന സമയത്ത് പുറത്ത് പോയി മസാല ദോശ കഴിക്കാമെന്ന്. ഇങ്ങനെയാണെങ്കിൽ ആർത്തി മൂത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു മസാല ദോശയും പിന്നെ വേറെ എന്തോ ഒരു ദോശയൊക്കെ കൂടി കഴിച്ചിട്ട് എൻ്റെ സിനിമ തന്നെ കാണാൻ പറ്റില്ല, കാരണം പള്ളയായിട്ട് നിറഞ്ഞിട്ട് ആകെപ്പാടി ബ്ലോട്ട് ചെയ്തിട്ട് ഇങ്ങനെ വിചാരി പെരുമ്പാമ്പ് ഇങ്ങനെ ഇതിനെ വിഴുങ്ങിയിട്ട് ഇങ്ങനെ കിടക്കുന്ന മാതിരിയുള്ള ഒരു ഇതിൽ ഇങ്ങനെ ആ സിനിമ കാണാൻ വേണ്ടി ഉറക്കും വന്നിട്ട് അല്ല, ഞാൻ ആലോചിക്കുകയാണ്, നമുക്ക് ആ ഒരു സംഭവം നമ്മളുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അത് ശരിക്കും ആ ഒരു ദോശയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ ദോശ എൻജോയ് ചെയ്യും, അത് കഴിഞ്ഞിട്ടുള്ള ആ സിനിമ എൻജോയ് ചെയ്യും, ഇത് രണ്ടും പറ്റില്ല. തിന്നിട്ട് അവസാനം ദോശ എന്ന് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നത്, ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ തന്നെ. അതിനോണ്ടുണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് ആകെപ്പാടൊരു അസ്വാസ്ഥ്യമായിരുന്നു. അപ്പോൾ ഇതേമാതിരിയാണ് എക്സസൈസിൻ്റെ. ഇപ്പം എനിക്ക് ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ലെഫ്റ്റ് ലെഗിൻ്റെ എനിക്ക് ഒരു അക്കിലീസിൻ്റെ പ്രശ്നമാണ്, അക്കിലീസ് ടെൻഡൻ പ്രശ്നമാണ് എന്നുള്ള, ടെൻഡെന്ന് രവീണ ടെൻഡൻ എന്നൊക്കെ പറയുന്ന കാര്യം, അക്കിലീസ് ടെൻഡൻ എന്ന് പറയുന്നത് ഓരോ കാര്യം മനുഷ്യൻ്റെ. അപ്പോൾ എന്തായാലും ഈ അക്കിലീസ് ഇതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതിന് കുറച്ച് എക്സസൈസൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കി എൻ്റെ ഒരു ഷൂസ്, പുതിയ ഒന്ന് രണ്ട് ഷൂസ് വെച്ചിട്ടുണ്ട്. ഈ പുതിയ ഷൂസ് മേടിക്കുന്നത് ഞാനൊന്ന് സ്റ്റൈലായിക്കോട്ടെ വിചാരിച്ചിട്ടുള്ള ചില ആഗ്രഹങ്ങളുണ്ട് മേടിക്കുന്നത്. പക്ഷേ ആ സ്റ്റൈലിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മളെ കാലിൻ്റെ മുകളിലാണ് അതിനുള്ളത്. കുറച്ച് പ്രായമൊക്കെ വായി വരുന്നതുകൊണ്ട് ഞാൻ ആ കാലിൻ്റെ വേദന തുടങ്ങിക്കൊണ്ട് നടക്കുമ്പോൾ ലിമ്പ് ചെയ്യുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ആ ഷൂസ് ഉപയോഗിക്കേണ്ടെന്ന് വെച്ചു. രാവിലെ എണീച്ചൊരു ഡാൻസ് കളിക്കുന്നൊരു പരിപാടി ഉണ്ടെങ്കിൽ, അപ്പോൾ കുറച്ച് ഡാൻസൊക്കെ കളിച്ച് കുറച്ച് എക്സസൈസൊക്കെ ചെയ്തിട്ട് അത് ഞാനും നിർത്തി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ആ ഈ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ, ഒരു പ്ലാൻഡ് രീതിയിലല്ല നമ്മുടെ ചുവടുകൾ പലപ്പോഴും. നമുക്ക് ഡാൻസ് കളിക്കുന്ന ആളല്ലല്ലോ, അങ്ങോട്ട് കാലിച്ച് ഇങ്ങോട്ട് കാലിച്ച് ഇങ്ങനെയാക്കി അങ്ങനെയാക്കി, ഇതൊക്കെ കൂടി കാലിന് ഭയങ്കര സ്ട്രെയിൻ ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നിർത്തിയതിന് ശേഷം സ്ലോലി എൻ്റെ കാലിൻ്റെ ഇത് നോർമലായിട്ട് വരുന്നുണ്ട്. അപ്പം ഹെൽത്തി ചോയ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡും എക്സസൈസും മാത്രമല്ല, നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ ഏജ് അനുസരിച്ച് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ചോയ്സസ് എടുക്കുക എന്നുള്ളതാണ്. ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അടുത്ത ലേൺ ഫ്രം ചാലഞ്ചസ്. നമുക്ക് നമ്മളെ ചുറ്റും നമുക്ക് ചിലപ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഓഫീസിൽ കഴിഞ്ഞ മാസം ഈ ജനുവരിയിൽ എനിക്ക് ഒരു കാര്യം ചെയ്ത് തീർക്കാണ്ടായിരുന്നു. അതെന്തോ എനിക്ക് അത്ര ചെയ്യാൻ അറിയാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഞാനതിൽ അത്ര മുമ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിളാക്കി. പക്ഷേ നമുക്ക് ചെയ്യാതിരിക്കാനും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പറ്റാത്തൊരു സ്ഥിതി വിശേഷം ആയതുകൊണ്ട് അതിലിറങ്ങി തിരിച്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഏറ്റവും വലിയ പേടി ഉണ്ടായിരുന്നു, നമ്മളത് ചെയ്തിട്ട് അത് നമ്മളെ അൺകംഫർട്ടബിൾ ആക്കി എന്ന് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാവില്ല എന്നുള്ളൊരിതായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മാനേജർ എന്തോ ഒരു 1-on-1 എന്നോട് എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു നോട്ട് ഹാപ്പി എന്ന് പറഞ്ഞു. പക്ഷേ അവർ ചോദിച്ചു എന്താന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഭയങ്കര അൺകംഫർട്ടബിളായി ഈ കാര്യം എന്നോട് ചെയ്യാൻ, ഇതെന്തോ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിളായിട്ട് തോന്നുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മാനേജറും അതൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞു ചെയ്തു നോക്കൂ, നമുക്ക് നോക്കാമല്ലോ. പക്ഷെ അത് പറഞ്ഞോടുകൂടി എനിക്കൊരു ഭയങ്കര ഒരു സപ്പോർട്ട് കിട്ടിയ മാതിരി. അതായത് ഈ കാര്യം എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എന്നെ അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ട് എന്ന് ഞാൻ തുറന്ന് പറഞ്ഞു അവരോട്. അവർക്ക് ഞാനിത് കംഫർട്ടബിളായി ചെയ്യുമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പലപ്പോഴും ചിലപ്പം അവർക്ക് എന്നെ പറ്റിയിട്ടുള്ള ധാരണ കുറയുമോ മോശമാവുമോ എന്ന് വിചാരിച്ച് ഞാൻ ചിലപ്പോൾ പറയാതിരിക്കും. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം അവർക്കും സത്യാവസ്ഥ മനസ്സിലാക്കി. അപ്പോൾ അവർ മനസ്സിലാക്കി ഇവനിപ്പം ഏറ്റെടുത്തിരിക്കുന്നത് ഇവൻ അൺകംഫർട്ടബിൾ ആവുന്ന ഒരു ജോലിയാണ്. അപ്പോൾ എന്താണ്, എന്നാലും അവനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഫീലിംഗ് വന്നു. പക്ഷേ ഒരാഴ്ച ഞാനിത് കാര്യം ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഐ ഫെൽ സോ ഗുഡ്. അതായത് നമ്മളെ അൺകംഫർട്ടബിൾ ആക്കുന്ന, നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ ഏറ്റെടുത്തിട്ട് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. എനിക്ക് അറിയുന്ന കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പഠിക്കില്ല. പക്ഷേ ഇത് അറിയാത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് അതിനുവേണ്ടി ബാക്കിയുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് അതിൽ നിന്നും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇനി അങ്ങനത്തെ അതേ ഒരു അവസരത്തിൽ അതേമാതിരിയുള്ളൊരു കാര്യം എന്നോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ഞാൻ നേരത്തെ എന്തൊക്കെ ഞാൻ ചെയ്യരുത് എന്നും കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ പഠിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഇത്. സോ ആ ഒരു ലേണിംഗ് ഫ്രം ചാലഞ്ചസ്, നമ്മളുടെ നെഗറ്റിവിറ്റി, അത് ചെയ്തിട്ടില്ലെങ്കിൽ പലപ്പോഴും പല കാര്യത്തിൽ നെഗറ്റിവിറ്റി വന്നുകൊണ്ടിരിക്കും. ഇത് അത് ആ ആഴ്ച കഴിഞ്ഞപ്പം, ആക്ച്വലി ആ മാസത്തിൻ്റെ അവസാനം ലാസ്റ്റ് വീക്കാണ് എനിക്ക് ഇത് വന്ന്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നെ പറ്റിയിട്ടുള്ള ഒരു മതിപ്പൊക്കെ വന്ന്, അതായത് അങ്ങനെ ഒരു ചെറിയ സാധനം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ്, ഒരു സന്തോഷം വന്നു. അടുത്തത് ലാസ്റ്റായിട്ട് പറയുന്നത് സീക്ക് പ്രൊഫഷണൽ സപ്പോർട്ട്. ഇത് വളരെ ആവശ്യമാണ്. കാരണം ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾക്ക് ചുറ്റുമുള്ള നെഗറ്റിവിറ്റി, നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകൾ, ഇങ്ങനത്തെ സംഭവത്തിനൊന്നും നമ്മളെ കൊണ്ടൊരു പരിഹാരം കണ്ടെത്താൻ, നമ്മളെ കൊണ്ടോ നമ്മളുടെ സുഹൃത്തുക്കൾക്കോ നമ്മളുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്കോ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രൊഫഷണൽ സപ്പോർട്ടും പ്രൊഫഷണൽ ഹെൽപ്പും, അതിനിപ്പം തെറാപ്പിന്നോ എന്ത് രീതിയിൽ നിങ്ങൾ വിളിച്ച് പറഞ്ഞാലും, ഇതിനെപ്പറ്റി അറിയുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെടുത്ത് നമ്മൾ പോയിട്ട് സപ്പോർട്ട് നേടേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ള അംഗീകരിക്കുകയും ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ നമ്മളെക്കൊണ്ടാവില്ല, വേറൊരാളുടെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നൊരാളുടെ സഹായം തേടുകയും വേണം. ഇതിൽ ഞാൻ എൻ്റെ റെക്കമെൻഡേഷൻ, യു ഹാവ് ടു ഗോ ടു പ്രൊഫഷണലി ട്രെയിൻഡ് പീപ്പിൾ ഹു ആർ ഡൂയിങ് ദാറ്റ് ആക്ടിവിറ്റി. അതായത് പൂജയും ഗീജയും ഒക്കെ നടത്തിയിട്ട് ഉള്ള സംഭവമല്ല, അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഒന്ന് കെട്ടിവെക്കുക, അതിപ്പോൾ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യൻസ് ആയാലും ഒക്കെ തന്നെ ഈ മതവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള സംഭവമുണ്ട്. അതവരുടെ മനസ്സിന് സന്തോഷം തരുന്നുണ്ടോ തരുന്നില്ല എന്നുള്ളൊരു വിഷയമല്ല. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക്, കാരണം ഈ നെഗറ്റീവ് ഫീലിങ്ങും അത് നമ്മളെ ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ ബിഹേവിയറൽ പ്രശ്നങ്ങളിലേക്കോ നീങ്ങുന്നത് പലപ്പോഴും സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രത്തിൻ്റെ വഴിയിൽ കൂടി ഇതിന് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർ, സൈക്കോളജിസ്റ്റും കൗൺസിലേഴ്സും ഒക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ ജോലിയുമായി സംബന്ധിച്ച് കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഞങ്ങളുടെ ഓഫീസിലൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അറ്റ് വൺ സ്റ്റേജ് ഇതൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞ് അവസാനം നമ്മൾക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് അതിനെ പിടിച്ച് വീണ്ടും നമുക്ക് വിതിൻ കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പം വേറെ ആരുടെയെങ്കിലും സഹായം തേടേണ്ടി വരും. അതിൽ ഒന്നും മടിക്കാനില്ല. അത് ഇന്നത്തെ വളരെ ഫാസ്റ്റ് ലൈഫിൽ ഇൻ്റർ കണക്റ്റഡ്, ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്നാലും ആൾക്കൂട്ടത്തിൽ തനിയായി പോകുന്ന ധാരാളം ആൾക്കാർ നമ്മളെ ലോകത്തുണ്ട്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക എന്നുള്ളത് അതിന് ഒരിക്കലും മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇഫ് ദാറ്റ് ഇസ് അവൈലബിൾ, പ്ലീസ് ടേക്ക്. അല്ല, ഞാൻ അവൈൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്തും എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ മാനസിക വിഭ്രാന്തികളും ഡിപ്രഷനുകളും നെഗറ്റീവ് സംഭവങ്ങളും ഞാൻ പോരാന്നുള്ള തോന്നലുകളും കോൺഫിഡൻസ് കുറവിലും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അപ്പം അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് എക്സ്റ്റേണൽ ഹെൽപ്പ് നേടാതെ യാതൊരു നിവൃത്തിയുമില്ല. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ് തന്നെ, ഇപ്പോഴും നിങ്ങൾ യൂട്യൂബോ പോഡ്കാസ്റ്റോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം. വെറുതെ സബ്സ്ക്രൈബ് ചെയ്യരുത് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കുറേ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് യാതൊരു ഗുണമില്ല. നിങ്ങൾക്ക് ഗുണമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണിതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ അഹെഡ്. എന്നാൽ പിന്നെ അടുത്ത വേറൊരു എപ്പിസോഡായിട്ട് പിന്നെയും വരാം. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.